السلام عليكم ورحمة الله وبركاته. الحمد لله وعلى آله وصحبه وبعد. ഇന്നലെ നാം വായിച്ചത് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ചില മഹത്വങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ. ഒരു വ്യക്തി കുടുംബബന്ധം ചേർക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു നൽകുന്ന നാല് സൗഭാഗ്യങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബബന്ധം ചേർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉപജീവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും. അതുപോലെ തന്നെ അവന്റെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധനവ് നൽകും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ആരെങ്കിലും കുടുംബബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായി ബന്ധം സ്ഥാപിക്കും. കുടുംബബന്ധം മുറിക്കുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധം മുറിക്കും. ഈ നാല് കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഉള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുടുംബബന്ധം സ്ഥാപിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇന്നലെ പറഞ്ഞതുപോലെ ആരെങ്കിലും കുടുംബബന്ധമൊക്കെ ഒഴിവാക്കിയവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ കുടുംബബന്ധത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ അറിഞ്ഞു. അടുത്ത ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത് കുടുംബബന്ധം മുറിക്കുന്നവനെ സംഭവിക്കുന്നതിനെ കുറിച്ചാണ്. ഒരു വ്യക്തി കുടുംബബന്ധം മുറിച്ചാൽ ആ വ്യക്തിയുടെ വിധി എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? عن جبير بن مطعم رضي الله عنه قال قال رسول الله صلى الله عليه وآله وصحبه وسلم لا يدخل الجنة قاطع يعني قاطع رحم متفق عليه. حديث ذلك الصحابي جبير بن مطعم رضي الله عنه جبير بن مطعم رضي الله عنه. ഒരു പക്ഷേ പല ആളുകൾക്കും ഇദ്ദേഹത്തെ അറിയാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള സഹാബികളെ പലരെയും അറിയില്ല. പലപ്പോഴും നമ്മൾ കേട്ട് പരിചയമുള്ള അബൂ ഹുറൈറ, അബ്ദുല്ലാഹിബ്നു ഉമർ, ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് അവരെയൊക്കെയാണ് ആളുകൾക്ക് പരിചയം. അറിയാത്തവരുണ്ടെങ്കിൽ ഈ സഹാബിയുടെ പേര് പഠിക്കുക, അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുക. ജുബൈർ ഇബ്നു മുത്അഇം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം ജുബൈർ ഇബ്നു മുത്അഇം ഇബ്നു അദി അൽ ഖുറശി അന്നൗഫലി എന്നാണ്. جبير ابن متعين ابن عدي القرشي النوفلي رضي الله عنه. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മാത്രം കുടുംബ പാരമ്പര്യമല്ല, മറിച്ച് ഖുറൈശികളുടെ, മക്കയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് വളരെ മഹത്വമുള്ള ഒരു ഇൽമാണ്, ശരിയാത്ത് വളരെ മഹത്വപ്പെടുത്തിയിരിക്കുന്ന ഒരു വിജ്ഞാന മേഖലയാണ് നമ്മുടെ കുടുംബ പാരമ്പര്യം അറിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മോട് നമ്മുടെ ഉപ്പ ആരാണ്, അത് അവരുടെ ഉപ്പ ആരാ, അവരുടെ ഉപ്പ ആരാ, കുറച്ചങ്ങോട്ട് ചോദിച്ചിട്ട് നമുക്കറിയില്ല. അത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ഒരു ഇൽമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമു മിൻ അൻസാബികും മാ തസിലൂന ബിഹി അർഹാമകും. നിങ്ങളുടെ കുടുംബ പാരമ്പര്യം, കുടുംബത്തിന്റെ ശാഖകൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്നാൽ നിങ്ങൾക്ക് അത്രയും കുടുംബബന്ധം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇന്നും അറബികൾക്കിടയിൽ, പുറത്തൊക്കെ ജോലി ചെയ്തവർക്ക് അറിയാം, അറബികൾക്കിടയിൽ വളരെ മഹത്വമായിട്ട് അവർ കാണുന്ന കാര്യമാണ് അവരുടെ ഗോത്രം, അവരുടെ പാരമ്പര്യം. അവർക്ക് ഒരു ശജറ ഉണ്ടാകും, തന്റെ പിതാവ് ആരാണ്, പിതാവിന്റെ പിതാവ് ആരാണ്, അങ്ങനെ കുറെ കാലത്തോളം അവർ ശജറ വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ ആ ഒരു പതിവില്ല. അതുകൊണ്ട് നമ്മളിൽ പല ആളുകൾക്കും നമ്മുടെ ഒന്ന് രണ്ട് പിതാക്കന്മാരെ കഴിഞ്ഞാൽ അതിനപ്പുറം ആരാണെന്ന് നമുക്കറിയില്ല. ശരിക്ക് ഇസ്ലാം വളരെയധികം മഹത്വം നൽകിയിരിക്കുന്ന ഒരു വിജ്ഞാനമാണ്. അദ്ദേഹത്തിന്റെ ജുബൈർ ബിൻ മുത്അഇം റളിയല്ലാഹു അൻഹു ആ കാര്യത്തിൽ വളരെ നല്ലൊരു അറിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ആ കാര്യത്തിൽ നല്ല പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജുബൈർ ഇബ്നു മുത്അഇം റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഞാൻ അബൂബക്കറിൽ നിന്നാണ് പല കാര്യങ്ങളും പഠിച്ചത്, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് പല കാര്യങ്ങളും പഠിച്ചത്. അതുപോലെ തന്നെ ജുബൈർ ഇബ്നു മുത്അഇം റളിയല്ലാഹു അൻഹുവിലെ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ബദറിൽ വിജയിച്ച ശേഷം പല ആളുകളെയും, കാഫിറുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പല ആളുകളെയും ബദർ വന്നിട്ടുണ്ട്, അവരെ പിടിച്ചിട്ട് ജുബൈർ ഇബ്നു മുത്അഇം റളിയല്ലാഹു അൻഹു അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ സൂറത്തുത്തൂർ പാരായണം ചെയ്യുന്നതായി കേട്ടു. സൂറത്തുത്തൂർ പാരായണം ചെയ്യുന്നതായി കേട്ടു. ചില രൂപാചരികൾ മകരം നിസ്കാരത്തിലാണെന്ന് കാണാം. അങ്ങനെ സൂറത്തുത്തൂറിലെ അം ഹുമുൽ മുസൈഫിറൂൻ എന്ന ആയത്തെത്തിയപ്പോൾ ജുബൈർ ബിൻ മുത്തഅിം റളിയല്ലാഹു അൻഹു പറയുന്നു, അതെന്റെ ഹൃദയത്തിന് വല്ലാതെ ബാധിച്ചു. സൂറത്തുത്തൂറിന്റെ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുമ്പോൾ അതെന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അതാണ് എന്റെ മനസ്സിൽ ആദ്യമായി ഇസ്ലാം ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം. അങ്ങനെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് ഹുദൈബിയ സന്ധിക്കും ഫതഹ് മക്കയ്ക്കും ഇടയിൽ മഹാനായ ജുബൈർ ബിൻ മുത്തഇം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഹുദൈബിയ സന്ധിക്കും മക്ക വിജയത്തിനും ഇടയിൽ ജുബൈർ ബിൻ മുത്തഇം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഹിജറ 58 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജറ 58 ജുബൈർ ബിൻ മുത്തഇം റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഇതാണ് ഈ ഹദീസിനെ കുറിച്ച്, ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബിയെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഅ, മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്ത് മുറിക്കുന്നവൻ? അതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദീസിന്റെ റാവിയായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ള പറയുന്നു, ഖാത്തിഅ റഹിം, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുടുംബബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് ഹറാമാണ്. കുടുംബബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് ഹറാമാണ്. അത് വൻ പാപമാണ്. ഹറാമ തന്നെ നമുക്കറിയാം, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പല രൂപത്തിലുണ്ട്. ഇപ്പൊ ഷിർക്ക് ഒരു രൂപത്തിൽ നോക്കുമ്പോൾ ഹറാമാണ്. പക്ഷെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും കഠിനമായതാണ്. ബിദഅത്ത് ഒരു രൂപത്തിൽ നോക്കുമ്പോൾ ഹറാമാണ്, പക്ഷേ വെറും ഹറാമ മാത്രമല്ല, അതിനേക്കാളും കഠിനമാണ്. അപ്പോൾ ഹറാമ പല രൂപത്തിലുണ്ട്. ഏറ്റവും വലിയ ഷിർക്കാണ് നമ്മൾ പറയും, അതിന് താഴെ ബിദഅത്ത്, അതിന് താഴെയാണ് പണ്ഡിതന്മാർ വൻ പാപത്തെ പറയുന്നത്. അതിനുശേഷമാണ് സാധാരണയുള്ള ഹറാമുകൾ. അപ്പോൾ വൻ പാപമാണ് കുടുംബബന്ധം നിഷേധിക്കുക എന്നുള്ളത്. വൻ പാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധം നിഷേധിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കുടുംബബന്ധം നിഷേധിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുദുല്ലു ബിഹി കസീറൻ വ യഹ്ദി ബിഹി കസീറൻ വമാ യുദുല്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل ويفسدون في الارض اولئك هم الخاسرون فاسقين مرتيغتوا اللهവന്റെ കൽപ്പനകൾ പിൻപറ്റാത്തവർ അവരുടെ വിശേഷണത്തിൽപ്പെട്ടതാണ് അവർ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇമാം ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ قتادة ابن دعامة السدوسي رحمه الله يقول تابعي فتدنا يا أدهت اللي ندري كله ببنى مدهشا كنب من دم بشير كلام كنب من دم بشير كلام في آية الله سبحانه وتعالى ادهشت اللي كنا ده كنب من دم بشير كنا ده ولو جو اكتي كنب من دم بشير كنا ده ينجل هذا فاسق اللي عليها لما ولو اكتي انجو وقت مسكارة مند ആ വ്യക്തി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ കുടുംബബന്ധം മുറിച്ചവനാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് സാലിഹാണെന്ന് പറയാൻ സാധ്യമല്ല. അദ്ദേഹം നല്ല ആളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേടിയുള്ള നല്ല ഭയഭക്തിയുള്ള ഒരാളാണ് എന്ന് നിരുപാധികം പറയാൻ സാധ്യമല്ല. കാരണം അള്ളാഹുവിന്റെ പേടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ കുടുംബബന്ധം മുറിക്കുകയില്ല. അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കുടുംബബന്ധം മുറിക്കുകയില്ല. കുടുംബബന്ധം മുറിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി എന്ത് ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളതും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതിന്റെ നിബന്ധനകളോടുകൂടി ചെയ്താൽ മാത്രം. അതല്ലാതെ ഇന്ന് പല ആളുകളും ബന്ധം തെറ്റിച്ചിരിക്കുന്നത് പോലെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് ഫാസിഖിന്റെ അടയാളമാണ്, ഫാസിഖിന്റെ അടയാളമാണ്. അതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണോ? അല്ല. അതിന്റെ ഉദ്ദേശം അവർ ആദ്യം തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മറിച്ച് അവർ ചെയ്തിരിക്കുന്ന ഈ തെറ്റിന് അവർക്ക് ശിക്ഷ ലഭിക്കും, അതിനുശേഷമാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇത് ഏത് വിഷയത്തിൽ മഹനുസ്മയുടെ നിലപാടിതാണ്? ഒരു മുസ്ലിം ആണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ അംഗീകരിക്കുന്നവരാണെങ്കിൽ, അവൻ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും അവൻ മുസ്ലിമാണെങ്കിൽ അവൻ നിസ്കാരം നിലനിർത്തുന്നുണ്ട്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും ആ പാപങ്ങൾക്ക് ശിക്ഷ ലഭിച്ചതിന് ശേഷം അവൻ സ്വർഗത്തിൽ പോകും, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുവഹ്ഹിദീങ്ങൾ അള്ളാഹുവിന്റെ വിശ്വസിക്കുന്നവർ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ വിശ്വസിക്കുന്നവർ, അവരുടെ പര്യവസാനം സ്വർഗം തന്നെയാണ്, ഒരു സംശയമില്ല. അവരുടെ അവസാന വാസസ്ഥലം സ്വർഗം തന്നെയാണ്, ഒരു സംശയമില്ല. അതിനു മുമ്പ് അവർ ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഒരു പക്ഷെ അത് കാരണത്താൽ അള്ളാഹു അവരെ ശിക്ഷിക്കും, ഒരു പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. പക്ഷേ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യും എന്ന് കരുതിക്കൊണ്ട് പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ കാര്യമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹദീസുകൾ വായിക്കുമ്പോൾ ഇപ്പൊ അത് മനസ്സിലാക്കില്ല. ചില ആളുകൾ ഇങ്ങനെയുള്ള ഹദീസ് വായിച്ചു എന്ന് പറയും, കുടുംബം ഒന്നും മുറിക്കുന്നവൻ സ്വർഗത്തിൽ പോലെ, അവൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല, അങ്ങനല്ലാതിന്റെ ഉദ്ദേശം. മറിച്ച് ആദ്യം തന്നെ സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ എന്തായാലും അവൻ ഉണ്ടാവില്ല, അതാണ് ആ ഹദീസിന്റെ ഉദ്ദേശം. അതല്ലാതെ ഒരിക്കലും സ്വർഗത്തിൽ പോവില്ല എന്ന അർത്ഥം ഈ ഹദീസിനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബമെന്ന മുറിക്കുന്നവൻ ഇല്ല, കുടുംബമെന്ന മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇനി എപ്പോഴാണ് കുടുംബം എന്ന മുറിക്കലാവുക? പല രൂപത്തിലുണ്ട്. ഉലമാക്കൾ പറയുന്നു, ഒന്നുകിൽ കുടുംബക്കാരോട് മോശമായ ബന്ധം സ്ഥാപിക്കുന്നത് കുടുംബം എന്ന് മുറിക്കുന്നതിന് രൂപമായിരിക്കും. ചില ആളുകൾ വിചാരിക്കും കുടുംബം എന്ന് മുറിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് തീരെ സംസാരിക്കാതിരിക്കുക, എപ്പോഴങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു കുടുംബക്കാരനോട് നമ്മൾ എപ്പോഴും മോശമായിട്ട് പെരുമാറുന്നു, എപ്പോഴും മോശമായിട്ട് മനഃപൂർവ്വം നമ്മളങ്ങനെ പെരുമാറുകയാണ്, അദ്ദേഹത്തോടൊരു സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു വാത്സല്യം കാണിക്കുക, അദ്ദേഹത്തെ സഹായിക്കുക ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് എപ്പോൾ നോക്കിയാലും അദ്ദേഹത്തോട് മോശമായിട്ടാണ് പെരുമാറുന്നത്, അങ്ങനെയാണെങ്കിൽ അതൊരു രൂപത്തിലുള്ള കുടുംബം എന്ന് മുറിക്കുക എന്നുള്ളതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ കുടുംബക്കാരെ കാണുമ്പോൾ സലാം പറയാതിരിക്കുക, അവരോടൊരു ബന്ധം വയ്ക്കാതിരിക്കുക, ഇതൊക്കെ നമുക്കറിയുന്ന കുടുംബം എന്ന് മുറിക്കുന്നതിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഉലമാക്കൾ പറയുന്നു, കുടുംബം എന്ന് മുറിക്കുന്നതിൽ പെട്ടതാണ് കുടുംബക്കാരെ തമ്മിൽ ചേരി തിരിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ചില ആളുകൾ അങ്ങനെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട കുടുംബക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ നിർത്തും, നമുക്ക് ഇഷ്ടപ്പെടാത്ത കുടുംബക്കാരുണ്ടെങ്കിൽ അവരെ അകറ്റി വെക്കും. അത്തരത്തിൽ കുടുംബക്കാർക്കിടയിൽ കക്ഷികളെ പോലെ ഉണ്ടാക്കുക എന്നുള്ളതും കുടുംബം എന്ന് മുറിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. നമ്മളെപ്പോഴും നമ്മുടെ കുടുംബമാണോ അതിന്റെ പേരിൽ, കുടുംബമായതിന്റെ പേരിൽ അവരോട് നമുക്ക് ഇഷ്ടമുണ്ടാവണം, കുടുംബമായതിന്റെ പേരിൽ അവരോട് നമുക്ക് ഇഷ്ടമുണ്ടാവണം. പിന്നെ ഇഷ്ടം കൂടാം എപ്പോൾ അവർ അള്ളാഹുവിനെ കൂടുതൽ പേടിക്കുന്നവരാണെങ്കിൽ, അവർ തഖ്വയുള്ളവരാണെങ്കിൽ, അവർ സ്വാലിഹങ്ങളാണെങ്കിൽ അവരോട് നമുക്ക് ഇഷ്ടം കൂടുതൽ ഉണ്ടാവണം. അതല്ലാതെ അവർക്ക് കുറെ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ ഇഷ്ടം അളക്കേണ്ടത്, മറിച്ച് അവർ സ്വാലിഹങ്ങളാണ്, അവർ നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സ്നേഹം കൂടാം. അതല്ലാതെ കുടുംബമാണെങ്കിൽ അവരോട് അടിസ്ഥാനമായിട്ട് നമുക്ക് എല്ലാവരും എന്തിനാണ് ഒരു ഇഷ്ടം ഉണ്ടാവണം, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളാണ് ഈ ഹദീസിന്റെ താഴെ ഉലമാക്കൾ സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് കുടുംബബന്ധം നാം സ്ഥാപിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കുടുംബബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യരായ ആളുകൾ ആരാണ്? നമ്മുടെ മഹറമായ ആളുകൾ, നമ്മുടെ മഹറമായ ആളുകൾ. അവരോട് കുടുംബബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ അധികം നിർബന്ധമായ കാര്യമാണ്, ശരിയാണ്, അതികഠിനമായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അവരോട് എന്തായാലും നമ്മൾ കുടുംബബന്ധം സ്ഥാപിക്കണം. നമ്മുടെ മഹറം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ ഭാര്യമാർ, അതുപോലെ തന്നെ മക്കൾ, അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സഹോദരന്റെ മക്കൾ, അതുപോലെ തന്നെ തന്റെ മകളുടെ ഭർത്താവ്, അങ്ങനെയുള്ള ആളുകൾ, അവരോടൊക്കെ നല്ല രൂപത്തിൽ ബന്ധം നിലനിർത്തണം. അതുപോലെ തന്നെ ഒരു വ്യക്തി ഉമ്മയുടെ സഹോദരിമാർ, ഉമ്മയുടെ സഹോദരിമാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉം, ഉമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഉമ്മയെ പോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ ബന്ധം നിലനിർത്തണം, നല്ല രൂപത്തിൽ ബന്ധം നിലനിർത്തണം. അതാണ് അടിസ്ഥാനം, അതാണ് അടിസ്ഥാനം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീനിയായ എന്തെങ്കിലും വിഷയം അതിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ദീനിയായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബന്ധം മുറിക്കുന്നതെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷേ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ മാത്രമായിരിക്കണം, ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ മാത്രമായിരിക്കണം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാം, ദീനിന്റെ പേരിൽ ഒരു വ്യക്തിയോട് നമ്മൾ ബന്ധം മുറിക്കുന്നത് രണ്ടാമത്തെ അടിസ്ഥാനത്തിലായിരിക്കണം. ദീനിന്റെ പേരിൽ ഒരു വ്യക്തിയോട് നമ്മൾ ബന്ധം മുറിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, ആ വ്യക്തിയിലൂടെ നമുക്ക് നമ്മുടെ ദീനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഒരു വ്യക്തി കള്ളു കുടിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയോട് സഹവസിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധം വെക്കുന്നതിലൂടെ നമ്മുടെ ദീനിന്റെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ അവരോട് ബന്ധം മുറിക്കാം, അത് ദീനിന് വേണ്ടിയുള്ള ബന്ധം മുറിക്കലാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഹറാം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തോട് നമ്മൾ ബന്ധം വെക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് എനിക്കത് പകരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ബന്ധം മുറിക്കാൻ ഇസ്ലാം എടുക്കുന്നത്. രണ്ടാമത്തെ സാഹചര്യം എന്താണ്? ഒരു വ്യക്തി ഹറാമ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുന്നു, നമ്മൾ അദ്ദേഹത്തോട് ബന്ധം മുറിക്കുന്നതിലൂടെ അദ്ദേഹം ആ പാപം ഒഴിവാക്കും, അദ്ദേഹം ആ തെറ്റ് ഒഴിവാക്കും. അങ്ങനെയാണെങ്കിൽ അത് കാരണത്താൽ എന്ത് ചെയ്യാം, അദ്ദേഹം ആ പാപം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ബന്ധം മുറിക്കാം. അതല്ലാത്ത കാരണങ്ങൾ ബന്ധം മുറിക്കാൻ പാടില്ല. ഒരു വ്യക്തി കള്ളു കുടിക്കുന്നുണ്ട്, അദ്ദേഹം നമ്മുടെ കുടുംബമാണെന്ന് സങ്കല്പിക്കാം, അള്ളാഹു നമ്മുടെ കുടുംബക്കാരെ അത്തരത്തിൽ കാതരക്ഷിക്കുമാറാവട്ടെ, കുടുംബമാണെന്ന് സങ്കല്പിക്കാം. അദ്ദേഹത്തോട് നമ്മൾ ബന്ധം മുറിച്ചാലും ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കള്ളു കുടിക്കും, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് ബന്ധം മുറിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് ബന്ധം മുറിക്കാൻ പാടില്ല. ബന്ധം മുറിക്കുക അല്ലെങ്കിൽ ഹജ്ർ എന്ന് പറയുന്നത് ശരിയാക്കി പഠിപ്പിക്കുന്നത് മസ്ലഹത്ത് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. നമ്മൾ ബന്ധം മുറിക്കുന്നതിനോട് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ ബന്ധം മുറിക്കാവൂ, അതല്ലെങ്കിൽ ബന്ധം മുറിക്കാൻ പാടില്ല. ഈ രണ്ട് കാരണങ്ങളാണ് അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ മേലിൽ ബന്ധം മുറിക്കാൻ ഇസ്ലാം അർപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ മറ്റുതര കാരണങ്ങൾ, ആളുകൾ പറയുന്ന കാരണങ്ങൾ, അതൊന്നും ഇസ്ലാം മുഖവിലക്കെടുക്കുന്ന കാരണങ്ങളല്ല. ഈ രണ്ട് കാരണങ്ങളാണ് ഇസ്ലാം അടിസ്ഥാനപരമായി പറയുന്നത്. പക്ഷെ ഇന്ന് ജനങ്ങൾക്കിടയിൽ നോക്കിയാൽ അവർക്കിടയിൽ ബന്ധം തിരിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദുനിയാവിന്റെ വിഷയങ്ങളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒന്നുകിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ റോഡിന്റെ വിഷയത്തിലുള്ള തർക്കങ്ങൾ, അല്ലെങ്കിൽ സമ്പത്തിന്റെ വിഷയത്തിലുള്ള തർക്കം, വഴിയുടെ വിഷയത്തിലുള്ള തർക്കം, അതല്ലാതെ അവൻ നിസ്കരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അവനോട് ബന്ധം വെക്കുന്നില്ല, അവൻ കള്ളുകുടിക്കുന്നു അതുകൊണ്ട് ഞാൻ ബന്ധം ഒഴിവാക്കുന്നു, അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ആളുകൾക്ക് കുറവാണ്. അത്രയും ഭൗതികമായ താല്പര്യം ജനങ്ങൾക്കിടയിൽ വന്നു തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിന് നിന്ദ്യത ലഭിക്കപ്പെടാൻ, അല്ലെങ്കിൽ ഈ ഉമ്മത്ത് നശിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? മരണത്തോടൊരു ഉറപ്പാണ്, അല്ലെങ്കിൽ മരണത്തോടൊരു ഇഷ്ടമില്ല, നേരെ മറിച്ച് ദുനിയാവിനോട് വളരെ വലിയ ഇഷ്ടമാണ്. സഹാബികൾ നേരെ തിരിച്ചായിരുന്നു. സഹാബികളെ സംബന്ധിച്ചിട്ട് അവർക്ക് മരണത്തോടാണ് ഇഷ്ടം, അവർക്ക് എത്രയും പെട്ടെന്ന് ഷഹീദാകാനാണ് താല്പര്യം. അവർക്ക് അവരുടെ ചിന്ത എന്താ? പെട്ടെന്ന് മരണപ്പെടണം, ഷഹീദാകണം, അള്ളാഹു വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങളിലേക്ക് പോകണം, ഇതാണ് അവരുടെ ചിന്ത. നമുക്കോ? നമുക്ക് മരണപ്പെടാൻ മരിച്ചതിനെന്താവും? നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ നമുക്ക് മരണത്തോട് ഇഷ്ടമില്ല. നമ്മുടെ അവസ്ഥ എന്താണത്? നേരെ വിപരീതമായിരുന്നു. സഹാബികളുടെ അവരുടെ കാഫിരികൾ പലപ്പോഴും സഹാബികളോട് യുദ്ധം ചെയ്യുമെന്ന് പറയാറുണ്ട്. ഇവരോട് യുദ്ധം ചെയ്ത് നമ്മൾ എങ്ങനെ വിജയിക്കാറാണ്? നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു അതുപോലെ അവർ മരണത്തെ ഇഷ്ടപ്പെടുന്നു. യുദ്ധത്തിൽ കൂടിയാൽ എന്താ സംഭവിക്കുക? അവർ കൊല്ലപ്പെടും. അവരതാണ് ഇഷ്ടപ്പെടുന്നത്, അവരത് ആഗ്രഹിച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നെ അവരെ നമുക്ക് എങ്ങനെ പരാജയപ്പെടുത്താൻ സാധിക്കും? അതായത് ഇസ്ലാമിന്റെ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിക വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിനോട് അമിതമായി താല്പര്യം കാണിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കുടുംബം നമുക്ക് മുറിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഭൗതികമായ കാര്യങ്ങളിൽ കുടുംബം ഒന്നും ഒഴിവാക്കിയവരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് നന്നാക്കുക. അള്ളാഹുവിന്റെ വജൂ ഉദ്ദേശിച്ചുകൊണ്ട് അവർ അതൊക്കെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് ഈ ഹദീസിലെ ഉലമാക്കൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ബാറകല്ലാഹു ഫീക്കും, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ വളരെയധികം മഹത്വമുള്ള ദിവസമാണ്. പലതവണ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം, ഇന്ന് സലാത്തുകൾ അധികരിപ്പിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇന്ന് സലാത്തുകൾ അധികരിപ്പിക്കുക. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു മലക്കുകളൊക്കെ പ്രവാചകനു വേണ്ടി സലാത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും പറയുക. ഷെയ്ഖ് അബ്ദുർ റഹ്മാൻ ഇബ്നു നാസർ അസ്സഇലി റഹിമഹുല്ലാ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇഖ്തിദാഅൻ ബില്ലാഹി വമലായികതി, അല്ലാഹു മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും ചെയ്യുക. വജസാഅ ലഹു അലാ ബഅദി ഹുഖൂഖിഹി അലൈക്കും, പ്രവാചകൻ നമുക്ക് എത്രയോ നന്മകൾ ചെയ്തിട്ടുണ്ട്, അതിന് പകരമായി, അല്ലെങ്കിൽ പ്രവാചകന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? സലാത്ത് ചൊല്ലുക. വതക്മീലൽ ഈമാനിക്കും, അത് നമ്മുടെ ഈമാനിന്റെ പൂർണ്ണതയാണ്. വതഅദീമൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനോടുള്ള ബഹുമാനമാണ്. വമഹബ്ബതൻ വഇക്റാമൻ വസിയാദതൻ ഫീ ഹസനാതികും വതക്ഫീറൻ മിൻ സയ്യിആതികും, ഈമാനിന്റെ പൂർണ്ണതയാണ്, പ്രവാചകനോടുള്ള ബഹുമാനമാണ്, അവിടുത്തോടുള്ള ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ നന്മകൾ അധികരിക്കും, നമ്മുടെ തിന്മകൾ കുറയും. ഈ സാധ്യതകളൊക്കെ, ഈ ഉപകാരങ്ങളൊക്കെ സലാത്ത് ചെല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സലാത്തുകൾ അധികരിപ്പിക്കുക. എപ്പോഴും നമ്മൾ സലാത്ത് ചെല്ലണം, പക്ഷേ വെള്ളിയാഴ്ച ദിവസത്തിലെ സലാത്തുകൾക്ക് ശരിയായിട്ട് പ്രത്യേകത നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ നിങ്ങൾ സലാത്ത് അധികരിപ്പിക്കുക, ആ ദിവസത്തിൽ നിങ്ങൾ സലാത്ത് അധികരിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ഷറഈന്റെ ഭാഷയിൽ വ്യാഴാഴ്ച ദിവസം മഗ്‌രിബിന് ശേഷം വെള്ളിയാഴ്ച മഗ്‌രിബ് വരെ, വ്യാഴാഴ്ച ദിവസം മഗ്‌രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്‌രിബ് വരെയാണ് വെള്ളിയാഴ്ച ദിവസം. അതല്ലാതെ പൊതുവെ പറയുന്നത് പോലെ രാത്രി 12 മണിക്ക് ശേഷമല്ല, മറിച്ച് മഗ്രിബ് മുതൽ മഗ്രിബ് വരെയാണ് ഷറഈന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു ദിവസം. അതുകൊണ്ട് ഈ ദിവസത്തിൽ സലാത്ത് അധികരിപ്പിക്കുക, മസ്ജിദിൽ നിന്ന് പോകുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, സലാത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, വാഹനം ഓടിക്കുകയാണെങ്കിൽ സലാത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തിയായി മാറണം. എപ്പോഴും നമ്മുടെ നാവിൽ ഇങ്ങനെ ദിക്റുകൾ വരണം, ദിക്റുകൾ വന്നുകൊണ്ടേയിരിക്കണം. ഒരു സഹാബി വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ വസിയത്ത് നൽകണം, എന്താണ് ചെയ്യാൻ? പ്രവാചകൻ പറഞ്ഞു, എപ്പോഴും നിന്റെ നാവിൽ ദിക്റുകളായിരിക്കണം. നമ്മൾ ഇങ്ങനെ ചെല്ലി ശീലിച്ചാൽ പിന്നെ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നമ്മളിപ്പോഴും അടുത്തടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് പതിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ദിക്റു ചെല്ലുന്നുണ്ടെന്ന് ഒരു തോന്നൽ. നേരെ മറിച്ച് നമുക്ക് അതിന് പതിവായാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ വായിൽ ഇങ്ങനെ ദിക്റുകൾ വരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദിക്റുകളെ കൊണ്ട് എപ്പോഴും ദിക്റുകളുള്ള ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അവസാനം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം.